السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. കുത്തുബ് സിത്തയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സുനനു തുർമുദി അല്ലെങ്കിൽ ജാമിഉ തുർമുദി എന്ന ഗ്രന്ഥം. കുത്തുബ് സിത്ത ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കുത്തുബ് സിത്ത, അതിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ മുമ്പുള്ള ക്ലാസ്സുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു കുത്തുബ് സിത്ത? ഒന്ന്, രണ്ട്, ബുഖാരി മുസ്ലിം സ്വഹീഹൈനികൾ, അബൂദാവൂദ്, തുർമുദി, ഇബ്നു മാജ, നസായി. ഈ ആറ് ഗ്രന്ഥങ്ങളെയാണ് എന്ത് പറയുന്നത്? കുത്തുബു സിത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ആറ് ഗ്രന്ഥങ്ങൾ ഈ ഗ്രന്ഥങ്ങളാണ്. ഹദീസ് ഗ്രന്ഥങ്ങളുടെ ക്രമത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സിഹാഹുകൾ, അതായത് ബുഖാരിയും മുസ്ലിമും. അതിന്റെ രണ്ടാം സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സുനനുകളായിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞു പോയതാണ്, അതുകൊണ്ടത് വിശദീകരിക്കുന്നില്ല. സുനനുകളാണ് രണ്ടാം മർത്തബയിലുള്ളത്. ഒന്നാം മർത്തബയിലുള്ളത് ബുഖാരിയും മുസ്ലിമും, രണ്ടാമത്തെ മർത്തബയിലുള്ളത് സുനനുകൾ, മൂന്നാമത്തെ മർത്തബയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുസ്നദ് അൽ മസാനീദ്. അത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയാൽ മതി. ഈ കുത്തുബു സിത്ത, കുത്തുബു സിത്തയിൽ വരുന്ന ആറ് ഗ്രന്ഥങ്ങൾ, ആ ആറ് ഗ്രന്ഥങ്ങളിൽ ഒന്ന് ബുഖാരിയും മുസ്ലിമും, പിന്നെ വരുന്ന ഏതാണ്? സുനനുൽ അർബ എന്ന് പറയപ്പെടും. നാലെണ്ണം സുനനുൽ അർബ എന്ന പേരിലാണ് പ്രസിദ്ധമായിട്ടുള്ളത്. അസ്സുനനുൽ അർബ, നാല് സുനനുകൾ. ഈ സുനന്റെ ആളുകളെ കുറിച്ച് എന്ത് പറയാറുണ്ട്? അസ്ഹാബു സുനൻ, കേട്ടിട്ടില്ലേ? അസ്ഹാബു സുനൻ അങ്ങനെയാണ് പ്രയോഗിക്കാറുള്ളത്, സുനന്റെ ആളുകൾ എന്നുള്ളതാണ് പ്രയോഗിക്കാറുള്ളത്. പ്രധാനമായിട്ട് ഈ നാല് ഹദീസിലെ ഗ്രന്ഥങ്ങൾ, അസ്സുനനുൽ അർബ. ഈ അസ്സുനനുൽ അർബയിൽ, അതായത് നാല് സുനനുകൾ, പ്രധാനപ്പെട്ട നാല് സുനനുകൾ, ഈ നാല് സുനനുകളിൽ നമ്മളിന്ന് വിശദീകരിക്കുന്ന തുർമുദിയുടെ സ്ഥാനം എത്രാമത്തേത്? രണ്ടെണ്ണം, ഒന്ന് ബുഖാരി മുസ്ലിം, പിന്നെ നാലെണ്ണം. ആ നാലെണ്ണത്തില് മൂന്ന്, നാല്, അഞ്ച്, ആറ്. അതിൽ മൂന്നാണോ നാലാണോ അഞ്ചാണോ ആറാണോ തുർമുദിയുടെ സ്ഥാനം? അത് ഉലമാക്കളെ വിശദീകരിച്ചിട്ടുള്ളത് ഏതാണ്ട് പ്രബലമായിട്ടുള്ള അഭിപ്രായത്തില് നാലാം സ്ഥാനമാണ് തുർമുദിക്ക് വരുന്നത്. നമ്മൾ മനസ്സിലാക്കിക്കേണ്ട ഒരു സംഗതിയാണ്, ഒന്ന് ബുഖാരി, രണ്ട് മുസ്ലിം, മൂന്നാമത്തത് വരുന്നത് അബൂദാവൂദ്, നാലാമത്തത് തുർമുദിയാണ്, അഞ്ചാമത്തത് വരുന്നത് നസായി, ആറാമത്തത് വരുന്നത് ഇബ്നു മാജ. ഇങ്ങനെയാണ് അതിന്റെ ക്രമം ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. ഈ ക്രമം ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ബുലൂഗുൽ മറാമിൽ പറഞ്ഞിട്ടുണ്ട്. ബുഖാരി മുസ്ലിം, അബൂദാവൂദ്, തുർമുദി, നാലാമത്തതാണ് തുർമുദി വരുന്നത്, പിന്നെ നസായി, ഇബ്നു മാജ. അപ്പൊ സുനനുകളിൽ തന്നെ അബൂദാവൂദ് കഴിഞ്ഞാൽ പിന്നീട് അതിനുശേഷം വരുന്നതാണേത്? തുർമുദി ഗ്രന്ഥം. നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഇമാം തുർമുദിയുടെ ഈ ഗ്രന്ഥം അതില് നാലാമത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് അതിന്റെ ക്രമം ഉലമാക്കൾ വിശദീകരിച്ചപ്പോ പ്രബലമായിട്ടുള്ള അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇതിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, ഈ ഗ്രന്ഥം അതായത് തുർമുദി എന്നുള്ളതാണ് സാധാരണ പറയാറുള്ളത്. അങ്ങനെയാണ് അത് പ്രസിദ്ധമായിട്ടുള്ളത്. ഇപ്പൊ സുനനുകളെ കുറിച്ച് പറയുമ്പോൾ സുനനു തുർമുദി എന്നാ പറയാം, അല്ലെങ്കിൽ സുനനു തിർമിദി എന്നാ പറയാറുള്ളത്. അങ്ങനെയാണല്ലോ സാധാരണ പറയാറുള്ളത്. അപ്പൊ സുനനുകൾ വേറെയുണ്ട്. അപ്പൊ അത് തുർമുദിയുടെ സുനനാണ് എന്നുള്ളത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പറയുള്ളത്? സുനനുകൾ പറയുമ്പോൾ സുനനു തിർമിദി എന്ന് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? നമ്മൾ സാധാരണ തുർമുദി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേരെന്താണ്? അദ്ദേഹം അറിയപ്പെട്ടത് തുർമുദി എന്നുള്ള പേരിലാണ്, ഇമാം തുർമുദി, അല്ലെങ്കിൽ സുനൻ അത്തുർമുദി, അല്ലെങ്കിൽ ജാമിയ അത്തുർമുദി. ഈ പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ഏതുപോലെ ഇമാം ബുഖാരി അറിയപ്പെട്ടതുപോലെ. ബുഖാറ എന്നുള്ളത് സ്ഥലത്തിന്റെ പേരാണ്. എനിക്ക് തോന്നുന്നു കുറെ മുമ്പ് ഇമാം ബുഖാരിയുടെ ചരിത്രം നമ്മൾ വിശദീകരിച്ചപ്പോൾ അത് പറഞ്ഞു പോയിട്ടുണ്ട്. പല പണ്ഡിതന്മാരും അറിയപ്പെട്ടത് അങ്ങനെയാണ്. അവർ ജീവിച്ച പ്രദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രസിദ്ധരായി തീർന്നത്. പലപ്പോഴും അവരുടെ പേരുകൾ തന്നെ അറിയപ്പെടാതെ പോയി. ഇപ്പൊ ഇമാം ബുഖാരിന്റെ പേരെന്തോ വെച്ചാൽ പലർക്കും അറിയില്ല. അദ്ദേഹം അറിയപ്പെട്ടത് ആ സ്ഥലത്തിലേക്ക് ചേർത്തിയിട്ടാണ്. ബുഖാറ എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ പേരാണ്. നമ്മൾ ആ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ തുർമുദി എന്നുള്ളത് അദ്ദേഹം ജനിച്ച ആ സ്ഥലത്തേക്ക് നിസ്ബ ചെയ്തിട്ടാണ്. അദ്ദേഹം ജനിച്ച ആ സ്ഥലത്തിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ജനിക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. ബൂഹ് എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര്. ബൂഹ് ഈ ഗ്രാമത്തിലാണ് ആര് ജനിക്കുന്നത്? ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. ഈ ബൂഹും തുർമുദും തമ്മിൽ ഏതാണ്ട് 6 ഫർസഖ് ദൂരമുണ്ട്. ഏതാണ്ട് 6 ഫർസഖാണ് ദൂരമുള്ളത്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതൊരു ബൂഹ് എന്നുള്ളത് ഒരു കറിയത്താണ്. കറിയത്തും മിൻ ഖുറ മദീനത്തി തുർമുദ്. തുർമുദ് പട്ടണത്തിൽപ്പെട്ട ഗ്രാമങ്ങളിൽപ്പെട്ട ഒരു ഗ്രാമമാണേത് ബൂഹ്. ഒരു ചെറിയൊരു ഗ്രാമമാണ്. ആ ബൂഹ് എന്ന പ്രദേശത്താണ് ആര് ജനിച്ചത്? ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി ജനിച്ചത്. അദ്ദേഹം ജനിച്ച ആ സ്ഥലമാണ്, ആ മദീനത്താണ്, ആ പട്ടണമാണേത് തുർമുദ് അല്ലെങ്കിൽ തിർമിദ്. ആ പട്ടണത്തിലേക്ക് ചേർത്തിയിട്ടാണ് പ്രസിദ്ധനായ ഈ അൽ ഇമാം അൽ ഹാഫിൽ അൽ മുബജ്ജൽ ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി അറിയപ്പെട്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥലത്തിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ്. നിസ്ബ നിസ്ബത്തൻ ഇല മദീനത്തി തുർമുദ്. അദ്ദേഹം ജനിച്ച ആ പട്ടണത്തിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ്, തുർമുദ് എന്ന പട്ടണത്തിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെട്ടത്? ഇമാം അത്തുർമുദി എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പൊ ആ പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായി തീർന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേര് മുഹമ്മദ് ഇബ്നു ഈസ എന്നതാണ്. മുഹമ്മദ് ഇബ്നു ഈസ. അദ്ദേഹത്തിന്റെ കുഞ്ഞ അബു ഐസ. ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം വഖാല അബു ഐസ, അല്ലെങ്കിൽ വഖാല അബു ഐസ അത്തുർമുദി. അബു ഐസ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള കുഞ്ഞത്താണ് അബു ഐസ. അപ്പൊ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേരതാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അൽ ഇമാം അൽ ഹാഫിൽ അബു ഐസ മുഹമ്മദ് ഇബ്നു ഐസ അത്തുർമുദി. ഇനി അതിന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, തുർമുദി എന്നാണോ ഉച്ചരിക്കേണ്ടത്, തിർമിദി എന്നാണോ ഉച്ചരിക്കേണ്ടത്, തർമദ് എന്നാണോ പറയേണ്ടത്? യഥാർത്ഥത്തിൽ എന്താണ് അത് ലഫ്ദ്? പലർക്കും അതിൽ സംശയമുണ്ടാവും. ഒന്ന് തർമദ്, രണ്ട് തുർമുദ്, മൂന്ന് തിർമിദ്. ഇതിലേതാണ്? ഇതിനെക്കുറിച്ച് ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്നത് ഒരു ഹദീസ് ഗ്രന്ഥത്തെ കുറിച്ചാണ്, തുർമൂദിയെ കുറിച്ചാണ്. അപ്പൊ അത് വളരെ ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പലർക്കും സംശയം ഉണ്ടാവും, ചില ഉലമാക്കള് തുർമൂദി എന്ന് പറയുന്നു, ചില ഉലമാക്കള് തുർമൂദി എന്ന് പറയുന്നു, ചില കിതാബുകൾ എടുത്തു നോക്കിയാൽ അങ്ങനെയാണ്. ഇന്നലെ ഒരു കിതാബ് തുർമൂദിന്റേത്, അതിൽ ടർമദ് എന്നാണ്, ടർമദി ടർമദി. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇത് മൂന്നും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്, മൂന്നും പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മഷ്ഹൂറായതും മുസ്തഫീലായതും ഒരു മുത്തവാത്തിർ എന്ന നിലക്ക് ഉലമാക്കള് പ്രയോഗിച്ചു പോന്നിട്ടുള്ളതും തിർമിദാണ്. തിർമിദ് തായിന് കിസറ്, മീമിനും കിസറ്, തിർമിദ്. അതിനെക്കുറിച്ചുള്ള ചർച്ച ഉലമാക്കൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇമാം സംആനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൻസാബ് എന്ന് പറയുന്ന കിതാബില് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു, ഹാദിഹി നിസ്ബത്തി ഇലാ മദീനത്തിൻ ഖദീമ. ആ ചരിത്രം അദ്ദേഹം പറയണം, ഇത് വളരെ പൌരാണികമായ ഒരു പട്ടണത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഈ പ്രയോഗം വന്നിട്ടുള്ളത്. പ്രഗത്ഭരായിട്ടുള്ള ഉലമാക്കളും അതേപോലെ തന്നെ ഷെയ്ഖുമാരൊക്കെ ജീവിച്ചിട്ടുള്ള, ഇൽമ് പകർന്നു കൊടുത്തിട്ടുള്ള ഒരു നാടാണിത്. വന്നാസു മുഖ്തലിഫുന ഫീ കൈഫിയത്തി ഹാദിഹി നിസ്ബ, എന്നാൽ ജനങ്ങൾ ഈ നിസ്ബയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യസ്തരാണ്. ബഅദുഹും യഖൂലുന ബി ഫതഹി താഇൽ മൻഖൂത ബി നുഖതതൈനി മിൻ ഫൗക്ക് വബഅദുഹും യഖൂലുന ബി ളമ്മിഹ വബഅദുഹും യഖൂലുന ബി കിസ്രിഹ. ചില ആൾക്കാർ ളമ്മ് കൊടുത്തിട്ട് വായിക്കും, ചില ആൾക്കാർ കസർ കൊടുത്തിട്ട് വായിക്കും, ചില ആൾക്കാർ ഫത്ഹ് കൊടുത്തിട്ട് വായിക്കും. വല മുത്തദാബുൽ അല ലിസാനി അഹ്ലി തിൽക്കൽ ബലദത്തി വ കുന്ത തംതു ബിഹാ ഇസ്നി അശറ യൗമൻ. ആ നാട്ടുകാർ പ്രയോഗിക്കുന്നത് തർമ്മിദ് എന്നാണ്. ബി ഫതഹി താഇ വകസറിൽ മീമി തർമ്മിദ്. അദ്ദേഹം പറയുന്നത് 12 ദിവസം ഞാനവിടെ താമസിച്ചിട്ടുണ്ട്, ഞാനി പ്രഗത്ഭനാണ്, 12 ദിവസം ഞാൻ ആ നാട്ടിൽ താമസിച്ചു. ആ നാട്ടുകാർ പ്രയോഗിക്കുന്നത് എന്താണ്? തർമ്മിദ്. അവരുടെ പ്രയോഗത്തിൽ അങ്ങനെയാണുള്ളത്. വല്ലതി കുന്നാൻ ആരിഫു ഖദീമൻ ഫീ കിസ്രി താഹ് വൽ മീമി ജമീഅൻ. എന്നാൽ ആദ്യകാലം മുതലേ നമ്മൾ മനസ്സിലാക്കി പോന്നിട്ടുള്ളത് ഏതാണ്? തിർമിദാണ്, തിർമിദ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി പോന്നിട്ടുള്ളത്. എന്നാൽ ആധുനികരായ ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ബി ലൊമ്മി തായ് വൽ മീം. തായനും മീമിനും ലൊമ്മ് കൊടുത്ത് പറഞ്ഞിട്ടുണ്ട് അവര്, അതായത് തുർമുദ്. കുല്ലു വാഹിദിൻ എക്കോലും അയനാലിമായ ദൈഹി. ഓരോരുത്തരും എന്താണ് അവരുടേതായ വാദപ്രകാരം ഓരോരുത്തരും അതിനനുസരിച്ചിട്ട് പ്രയോഗിച്ചു വരുന്നു എന്നുള്ളത് ഇമാം സനാനി റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ ചർച്ചയെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയണം. അത് ഈ കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതേപോലെ തന്നെ ഇമാമുദ്ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി സിയറിൽ തുർമുദിയുടെ അല്ലെങ്കിൽ തിർമിദിയുടെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഖാല ശൈഖുന അബുൽ ഫത്ഹ് അൽ ഖുശൈരി അൽ ഹാഫിൽ. അദ്ദേഹം പറഞ്ഞു, തിർമിദ് ബിൽ കിസരി, തിർമിദ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തിർമിദ് അതായത് കസർ കൊടുത്തുകൊണ്ട്, വഹുവൽ മുസ്തഫീദു അലൽ അൽസിന ഹത്താ യകൂനകൽ മുതവാതിർ. ഇതാണ് ഉലമാക്കള് പറഞ്ഞ് മഷൂറായിട്ടുള്ളത്, മുസ്തഫീലായിട്ടുള്ളത്, അത് അറിയപ്പെട്ടിട്ടുള്ളത്, ധാരാളക്കണക്കിന് ആളുകൾ ഇങ്ങനെ പ്രയോഗിച്ചു പോന്നിട്ടുള്ളത് കസർ കൊടുത്തുകൊണ്ടാണ്, അതായത് തിർമിദ്. വഖാലൽ മുഅ്തമനു സാജി സമീത്ത് അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് അൽ അൻസാരി യഖൂലു, അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ബിളൊമ്മിത്തായി, അദ്ദേഹം തായിന് ലൊമ്മു കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്, തുർമുദ് തുർമുദി, അങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. വനുക്കിൽ അൽ ഹാഫിൽ അബുൽ ഫത്ഹ് ഇബ്നുൽ യഅ്മരി അന്നഹു യുഖാലു ഫീഹി ഹാഫിൽ അബുൽ ഫത്ഹ്, അദ്ദേഹം ഇതിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു, തർമദ് ബിൽ ഫത്ഹ്. ഇത് ഈ ലഫ്ദിനെ കുറിച്ചുള്ള ചർച്ചയിൽ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി വിശദീകരിക്കണം. അപ്പതിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഈ മൂന്ന് പ്രയോഗങ്ങളും നിലവിലുണ്ട്, എന്നാൽ അതിൽ മുസ്തഫീലായത് മുത്തവാത്തറായിട്ട് അധികവും ഉലമാക്കൾ പ്രയോഗിച്ചു പോരുന്നത് ഏതാണ്? തിർമിദി എന്നുള്ള പ്രയോഗമാണ്. അപ്പൊ സുനനു തിർമിദി അല്ലെങ്കിൽ ജാമി തിർമിദി, ഇമാമും ഇമാം അത്തിർമിദി. അപ്പൊ ഇതാണ് അധികം ആളുകളും പ്രയോഗിച്ചു പോന്നിട്ടുള്ളത് എന്നുള്ളത് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. ഇമാം സനാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശദീകരണത്തിൽ നിന്നും നമുക്ക് അത് തന്നെയാണ് മനസ്സിലാകുന്നത്. അടുത്തത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തുർമുദിയെ കുറിച്ച് തുർമുദിന്റെ യഥാർത്ഥത്തിലുള്ള പേരെന്താണ്? നിങ്ങൾ പല ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാലും പല പേരുകൾ കാണാം. അൽജാമിയുൽ കബീർ, അൽജാമിയുൽ സ്വഹീഹ്, സ്വഹീഹ് സുനനു തുർമുദി, അതേപോലെ സുനനു തിർമിദി, ജാമിഉ തിർമിദി, ഇങ്ങനെ പല പേരുകളിൽ ആ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പല കിതാബുകൾ എടുത്തു നോക്കിയാലും പല പേരുകളിലായിരിക്കും. ഇതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു പോയിന്റ്, തുർമുദി യഥാർത്ഥത്തിൽ സുനനാണോ ജാമിആണോ? ജാമിയയിൽ പെടുന്നതാണോ സുനനിൽ പെടുന്നതാണോ തുർമുദി? അത് ജാമിഇന്റെ പരിധിയിലാണോ പെടുന്നത്, അതല്ല സുനന്റെ പരിധിയിലാണോ? ചില ആൾക്കാർ പറയും ജാമിഅ തുർമുദി, വേറെ ചില പ്രയോഗിക്കാറുള്ളത് സുനനു തുർമുദി. എന്താണ് ജാമിഅ, എന്താണ് സുനൻ? അത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ജാമിഅ എന്താണ്, സുനൻ എന്താണ്, മുസ്തദറക് എന്താണ്, മുസ്നദ് എന്താണ്, ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. സുനൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അഹ്കാമുകൾ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഹദീസുകൾ ബാബുകളൊക്കെ ക്രോഡീകരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് സുനനുകൾ. അതിൽ പ്രധാനമായിട്ട് അഹ്കാമുകളാണ്, ഫിഖ്ഹി ആയിട്ടുള്ള, ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ ആണ് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടാകുക, അതാണ് സുനനുകൾ. ജാമിയനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇസ്ലാമിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ള ബാബുകളുടെ അടിസ്ഥാനത്തിൽ, കിതാബുകളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിട്ടുള്ള, വിവരിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ജാമിയ. പ്രധാനമായിട്ടും എട്ട് വിഷയങ്ങളാണ് അതിലുണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. പ്രധാനമായിട്ടും എട്ട് കാര്യങ്ങൾ, ആ എട്ട് കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളെയാണ് ജാമിഅ എന്ന് പറയുന്നത്. തുർമുദി ഇതിൽ ഏതിലാ പെടുക? ഏതിലാണ് പെടുക? ഇത് രണ്ടും പ്രയോഗിച്ചിട്ടുണ്ട് ഉലമാക്കള്. ജാമിഅ തുർമുദി എന്നും പ്രയോഗിച്ചിട്ടുണ്ട്, സുനന് തുർമുദി എന്നും പ്രയോഗിച്ചിട്ടുണ്ട്. രണ്ടും ശരിയാണ്. അങ്ങനെ പ്രയോഗിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, എന്തുകൊണ്ട് ജാമി എന്ന് പ്രയോഗിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് സുനന് എന്ന് പ്രയോഗിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് രണ്ടും തുർമുദിയെക്കുറിച്ച് പ്രയോഗിക്കുന്നു? അതിൽ ഉലമാക്കൾ വിശദീകരണം പറഞ്ഞു എന്താ വെച്ചാൽ, എന്തുകൊണ്ട് തുർമുദിയെക്കുറിച്ച് ജാമിഅ തുർമുദി എന്ന് പറയുന്നു? അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല്, ഈ തുർമുദിയിലുള്ളത് എന്താണ്, വെറും ഫിഖ്ഹി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല. ഉലമാക്കൾ പറഞ്ഞു ഫഹുവ കിതാബുൻ ലം യുഖസ്സിസ് അൽ അഹാദീസ് അൽ അഹ്കാമി ഫഖത്ത്, അഹ്കാമുകളെക്കുറിച്ചുള്ള ഹദീസുകൾ മാത്രമല്ല തിർമിദിയിലുള്ളത്. പിന്നെന്തുണ്ട്, ഫഹുവ കിതാബുൻ, ആ കിതാബ് അതിന് ജാമി എന്ന് പറയാനുള്ള കാരണം ബിജംഇഹി അബ്വാബൻ കസീറതൻ മിനൽ ഉമൂരി ശറഇയ, ശറഇ ആയിട്ടുള്ള ഏതാണ്ട് എല്ലാ കാര്യങ്ങളും അതിൽ വിശദീകരിച്ചിരിക്കുന്നു, അതിൽ ക്രോഡീകരിച്ചിരിക്കുന്നു. അപ്പൊ വെറും അഹ്കാമുകൾ മാത്രമല്ല, ലം യുഹസ്സിസ് ലി അഹാദീസിൽ അഹ്കാമി ഫഖത്ത് എന്നുള്ളതാ പറഞ്ഞിട്ടുള്ളത്. വെറും അഹ്കാമുകളുടെ ഹദീസുകൾ മാത്രമല്ല അതിൽ വിശദീകരിച്ചിട്ടുള്ളത്, വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഏതില്? തുർമുദിയിൽ. ബാക്കിയുള്ള സുനനുകളെ കുറിച്ചോ ഇപ്പൊ ഉലമാക്കൾ പറഞ്ഞു, മറ്റുള്ള ഗ്രന്ഥങ്ങൾ ഉദാഹരണമായിട്ട് അബൂദാവൂദ്, ജാമിഅ അബൂദാവൂദ് എന്ന് പറയാറുണ്ടോ? പറയാറില്ല. ജാമിഅ അബൂദാവൂദ് അല്ലെങ്കിൽ ജാമിഉ നസായി അങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. സുനനു നസായി എന്നേ പറയുള്ളൂ, അല്ലെങ്കിൽ സുനനു അബൂദാവൂദ് എന്നുള്ളതേ പറയുള്ളൂ. ഉലമാക്കൾ പറഞ്ഞു ആ ഗ്രന്ഥത്തെ കുറിച്ച്, ലാ യുഖാലു ജാമിഉ അബി ദാവൂദ് അല്ലെങ്കിൽ ജാമിഉ നസായി എന്നുള്ളത് പറയപ്പെടൂല എന്നുള്ളത് ആരും പറയാറില്ല. അതിനെക്കുറിച്ച് സുനനു നസായി അല്ലെങ്കിൽ സുനനു അബി ദാവൂദ് എന്നുള്ളതാണ് പ്രയോഗിക്കാറുള്ളത്. എന്നാൽ തുർമുദിനെ കുറിച്ച് പറയുമ്പോ ജാമിഅ തുർമുദി അല്ലെങ്കിൽ സുനനു തുർമുദി. അപ്പൊ ജാമിഅ എന്നുള്ളത് എന്താണ്? ഇസ്തിമാല് വഹു അഷ്ഹർ വാക്സർ ഇസ്തിമാലൻ, ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചു വരുന്നത് അൽ ജാമിഅ എന്നുള്ളതാണ്. അതേപോലെ തന്നെ സുനന് എന്നുള്ളതും ഇതേപോലെ തന്നെയാണ്. വഹു ഇസ്മുൻ മഷൂറുൽ കിതാബി, ഈ കിതാബിന്റെ തന്നെ മഷൂറായിട്ടുള്ള ഒരു പേര് തന്നെയാണ് എന്ത്? സുനന് എന്നുള്ളത്. അപ്പൊ സുനന് എന്നുള്ളതും തുർമുദിനെ കുറിച്ച് പറയാറുണ്ട്, ജാമി എന്നുള്ളതും തുർമുദിനെ കുറിച്ച് പറയാറുണ്ട്. കാരണം എന്താ വെച്ചാല്, ഉലമാക്കൾ പറഞ്ഞത് വെച്ചാൽ അന്നൽ ജാമിയ ഇന്ദൽ മുഹദ്ദിസി നമാക്കാന മുസ്തവഈബൻ ലിനവാദിജ് ഫുനൂനിൽ ഹദീസി സമാനിയ, ഹദീസിന്റെ എട്ട് ഫുനൂനുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളെയാണ് ജാമി എന്ന് പറയുന്നത്. അതായത് സിയർ, ആദാബ്, തഫ്സീർ, അഖായിദ്, ഫിത്തന്, അഹ്കാം, അഷറാത്ത്, മനാക്കിബ്, ഈ എട്ടോളം വിഷയങ്ങൾ ജാമിയയിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഫസുമിയൽ കിതാബ് ജാമിയൻ ലി വുജൂദി ഹാദിഹിൽ അബ്വാബ്, ഈ എട്ട് അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ബാബുകൾ തുർമുദിയിൽ വരുന്നത് കൊണ്ടാണ് ഈ കിതാബിന് എന്ത് പേര് പ്രയോഗിച്ചത്? ജാമി എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ലിഷ്തിമാലി അല ഹാദിഹിൽ ഫുനൂനി സമാനിയ. അപ്പൊ തുർമുദിന്റെ കിതാബ് എടുത്തൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പൊ അതിൽ വെറും ഫിഖ് മാത്രമല്ല, അല്ലെങ്കിൽ അഹ്കാമുകളെ കുറിച്ചുള്ള ഹദീസുകൾ മാത്രമല്ല അതിലുള്ളത്, തുർമുദിയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തുർമുദിനെ കുറിച്ച് രണ്ടും പ്രയോഗിച്ചിട്ടുള്ളത്, ഏത് ജാമിഅ തുർമുദി എന്നും പ്രയോഗിക്കാം, അല്ലെങ്കിൽ സുനന തുർമുദി എന്നും പ്രയോഗിക്കാം. അപ്പൊ ഇനി അതിൽ സംശയം ഉണ്ടാകരുത്. നമ്മളൊരു വിഷയം പഠിച്ചു പോകുമ്പോൾ അത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. ചിലപ്പോ പലരും ചിന്തിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അബൂദാവൂദിനെ കുറിച്ച് ജാമിഅ അബൂദാവൂദ്, അല്ലെങ്കിൽ ജാമിഅ അബീദാവിദ് എന്നുള്ളത് പറയാറില്ലല്ലോ, അല്ലെങ്കിൽ ജാമിഅ നസായി എന്നുള്ളത് പറയാറില്ലല്ലോ. അതിനെക്കുറിച്ചൊക്കെ സുനനുൻ നസായി അല്ലെങ്കിൽ സുനൻ അബീദാവൂദ് എന്നുള്ളത് മാത്രമല്ല പറയാറുള്ളത്. തുറമുദിനെ കുറിച്ച് അത് രണ്ടും പ്രയോഗിക്കാറുണ്ടല്ലോ. അപ്പൊ ഇതാണ് അതിന് ഉലമാക്കൾ നൽകിയിട്ടുള്ള വിശദീകരണം. പിന്നെ സ്വഹീഹ് സുനന തുർമുദി എന്ന് ചില ആളുകൾ പ്രയോഗിക്കാറുണ്ട്. അതല്ലെങ്കിൽ അൽ ജാമിഉ സ്വഹീഹ്, ചില കോപ്പികൾ എടുത്താൽ കിതാബുകൾ എടുത്താൽ അങ്ങനെ തന്നെ ആയിരിക്കും, അൽ ജാമിഉ സ്വഹീഹ് വഹുവ സുനന തുർമുദി എന്ന് കാണാം. അല്ലെങ്കിൽ അസ്വഹീഹ് അസ്സുനന തുർമുദി എന്ന് കാണാം. ഈ പ്രയോഗത്തെക്കുറിച്ച് ചില ഉലമാക്കള് അതിൽ വിമർശനം പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് സ്വഹീഹ് എന്നുള്ളത് പറയാൻ പറ്റുമോ എന്നുള്ളൊരു ചർച്ച വേറെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് പിന്നെ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദുൽ ബദർ ഹഫ്ലഹിലയുടെ ഈ തുർമുദിയുടെ ഷറഹുണ്ട്, അത് ഒന്നു മുതൽ നമുക്ക് കിട്ടും. അതിന്റെ ഷറഹിൽ അദ്ദേഹം പറഞ്ഞു പലരും തുർമുദിയെക്കുറിച്ച് സ്വഹീഹ് എന്ന് പ്രയോഗിക്കുന്നു, അൽ ജാമിഉ സ്വഹീഹ് അല്ലെങ്കിൽ സ്വഹീഹ് സുനന തുർമുദി എന്ന് പ്രയോഗിക്കുന്നു. ആ പ്രയോഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വാചകം അദ്ദേഹം പറഞ്ഞു ഗൈറു സ്വഹീഹ്, അങ്ങനെ പ്രയോഗിക്കുന്നത് അത് സ്വഹീഹ് അല്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ പോലുള്ള ഉലമാക്കളുടെ അഭിപ്രായം. എന്നാൽ വളരെ പ്രഗത്ഭരായ ആളുകൾ തന്നെ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്, തുർമുദിനെ കുറിച്ച് അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ വേറൊരു വലിയ ചർച്ച നടക്കുന്നുണ്ട്, അത് നമുക്ക് പിന്നീട് ഒരിക്കലും നമുക്കത് വിശദീകരിക്കാം. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ആ ദർശിൽ അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, കാരണം അതിൽ ലൈഫായ ഹദീസുകൾ ഉണ്ടല്ലോ, കൂടുതലും സ്വഹീഹായ ഹദീസുകളാണ്. എന്നാൽ അസ്വഹീഹ് എന്നുള്ളത് ബുഖാരിയെക്കുറിച്ചും മുസ്ലിമിനെക്കുറിച്ചും പ്രയോഗിക്കാം, കാരണം അതിൽ സ്വഹീഹായ ഹദീസുകൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അവരതിന് കൃത്യമായിട്ടുള്ള കണിശമായിട്ടുള്ള ഷർത്തുകൾ വെച്ചുകൊണ്ട് സ്വഹീഹായ ഹദീസുകൾ മാത്രമാണ് ഞങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ആ ഗ്രന്ഥത്തെക്കുറിച്ച് സാധാരണ പറയുന്നത് അസ്വഹീഹ് എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ തുർമുദിയെക്കുറിച്ച് പ്രയോഗിക്കുന്നതിൽ സൂക്ഷ്മത കുറവുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അത് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഉദാഹരണമായിട്ട് ഇബ്നു കസീർ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അൽ ബാഇസുൽ ഹസീസിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, അതിൽ അദ്ദേഹം പറയുന്നത് വക്കാൻ അൽ ഹാക്കിം അബു അബ്ദുല്ലാഹ് അൽ ഖതീബുൽ ബാഗ്ദാദി യുസമ്മയാൻ കിതാബ തുർമുദി അൽ ജാമിഉ സ്വഹീഹ് എന്ന് അവർ പ്രയോഗിച്ചിരിക്കുന്നു. ആര്? ഇവരൊക്കെ പ്രഗത്ഭരാണ്. ആര്? ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഖതീബുൽ ബാഗ്ദാദി. ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇവർ രണ്ടുപേരും തുർമുദിയെ അൽ ജാമിഉ സ്വഹീഹ് എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. വഹാദാ തസാഹുലു മിൻഹുമ, ഇത് അവരിൽ രണ്ടിന് പേരും വന്നിട്ടുള്ള ഒരു തസാഹുലാണ്. ഫൈന്ന ഫീഹി അഹാദീസുൻ കസീറത്തൻ മുൻകറത്തൻ, കാരണം അതിലെന്തുണ്ട്? മുൻകറത്തായിട്ടുള്ള ധാരാളം കണക്കിന് ഹദീസുകൾ വന്നിട്ടുണ്ട്. അവ ഇത് ആ രണ്ട് ഇമാമികളിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള ഒരു തസാഹുലാണ് എന്നുള്ളത് ആരും പറഞ്ഞിട്ടുണ്ട്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയായതുകൊണ്ട് അത് സൂചിപ്പിച്ചു പോയെന്ന് മാത്രം. ഒരു ചർച്ചയാണല്ലോ നമ്മൾ നടത്തുക. അപ്പൊ അതിനെക്കുറിച്ചുള്ള വേറെ ഒരുപാട് ചർച്ചകളുണ്ട്, ആ ചർച്ചകളിലേക്ക് ഈ സന്ദർഭത്തിൽ നമ്മൾ പോകുന്നില്ല. അപ്പൊ ഇതാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇനി തുർമുദിയെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് ഉലമാക്കൾ സനാ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഉലമാക്കൾ ഈ ഗ്രന്ഥത്തിന്റെ സ്ഥാനത്തെക്കുറിച്ച്, ഈ ഗ്രന്ഥത്തിന്റെ മഹത്വത്തെക്കുറിച്ച്. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞു, ഈ ഗ്രന്ഥം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ ജാമിഅത്തുർ ഈ ഗ്രന്ഥം ഇൽമുൻ നാഫിയൻ, അതിലുള്ളത് എന്താണ്? നാഫി ആയിട്ടുള്ള ഇൽമാണ്. വഫവാഇദുൻ അസീറ, ധാരാളം ഫായിദകൾ ഈ ഹദീസിന്റെ ഗ്രന്ഥത്തിലുണ്ട്. അപ്പോൾ ധാരാളം ഫായിദകൾ കിട്ടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പഠിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതിയെക്കുറിച്ച് മനസ്സിലാക്കാനും പറ്റുന്ന ഒരുപാട് ഫായിദകൾ കിട്ടുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. അതേപോലെ തന്നെ ഉസുൽ മസാഇലി, ഒരുപാട് മസ്അലകളെക്കുറിച്ച്, പ്രധാനപ്പെട്ട മസ്അലകളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. വഹുവ അഹദു ഉസൂലി ഇസ്ലാം, ഇസ്ലാമിന്റെ ഉസൂലുകളിൽപ്പെട്ട ഒരു അസലാകുന്നത് ഈ ഗ്രന്ഥം എന്നുള്ളത് ആര് വിശദീകരിക്കണം? ഇമാം തുർമുദി, അല്ല, ഈ തുർമുദിയുടെ ഹദീസ് ഗ്രന്ഥത്തെക്കുറിച്ച് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കണം. അതേപോലെ തന്നെ ഇമാം ഹറവി റഹ്മത്തുള്ളാഹി അലൈഹി ഷൈഖുൽ ഇസ്ലാം ഹറവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ജാമിഉത്തിർമിദി, നമുക്ക് അങ്ങനെ പ്രയോഗിച്ചാൽ മതി, അതാണ് എന്ത് വ്യാപകമായിട്ടുള്ള ഉലമാക്കൾ കൂടുതലും പ്രയോഗിച്ചു വരുന്നത് അങ്ങനെയാണ്. തിർമിദി, ജാമിഉത്തിർമിദി, അൻഫഉ മിൻ കിതാബിൽ ബുഖാരി വ മുസ്ലിം, ബുഖാരിയെക്കാളും മുസ്ലിമിനേക്കാളും ഏറ്റവും ഉപകാരമുള്ള കിതാബാണ് ഏത്? തിർമിദി, കിതാബ് തിർമിദി അല്ലെങ്കിൽ ജാമിഉത്തിർമിദി. അദ്ദേഹം പറഞ്ഞത് ബുഖാരിയെക്കാൾ മുസ്ലിമിനേക്കാൾ ഏറ്റവും ഉപകാരമുള്ള ഒരു കിതാബാണ് ഏത്? തിർമിദി. അത് ഉലമാക്കൾ പറഞ്ഞതാണ്, വലിയ വലിയ ഹാഫിലീങ്ങളായ ഉലമാക്കൾ പറഞ്ഞതാണ്. ഹാഫിലീങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ചിലപ്പോൾ ഖുറാൻ ഹിഫ്ലാക്കിയ ആളെന്നായിരിക്കും, അതല്ല. അതവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല ഖുറാൻ ഹിഫ്ലാക്കുക എന്നുള്ളത്. പിന്നെന്താ, ഹദീസ്, ലക്ഷക്കണക്കിന് ഹദീസുകൾ, അതിന്റെ സനദുകൾ, അതിന്റെ മത്തിനുകൾ, അതിന്റെ റിജാലുകൾ, ഇങ്ങനെ ഇൽമുൽ ഹദീസിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള ആളുകൾ, അതൊക്കെ ഇഫ്ലാക്കിയ ആളുകളെന്നെ സാധാരണ ഹാഫിൽ ഹാഫിൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇമാമുൻ ഹാഫിലുൻ, ഇമാമാണ് ഹാഫിലാണ്, ആ പ്രവാചകൻ എന്ന് ചുരുങ്ങി വന്നു. നമ്മൾ ഹാഫിൽ നിൽക്കുമ്പോൾ ഖുർആൻ ഇഫ്ലുള്ള ആള് ആ അർത്ഥത്തിൽ ഒരിക്കലും മനസ്സിലാക്കരുത്. ഖുർആൻ എന്തായാലും അവർക്ക് ഇഫ്ലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഹദീസുകൾ, അതിന്റെ വ്യത്യസ്ത തരീഖുകളിലൂടെ വന്നിട്ടുള്ള, സനദുകളിലൂടെ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ മനഃപ്പാടമാക്കിയ ആൾ, അതാണ് ഹാഫിൽ. അത് ആ മനസ്സിലുണ്ടാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ആര്? ഇമാം ഹറവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഈ ബുഖാരിയേക്കാൾ മുസ്ലിമിനേക്കാൾ അൻഫാണ് ഇത് തിർമിദി. കാരണം എന്താ? അന്നഹുമ ലാ യഖിഫു അലൽ ഫായിദത്തി മിൻഹുമ ഇല്ല മുതബഹ്ഹിറുൽ ആലി. കാരണം സമർത്ഥനായ ഒരു പണ്ഡിതനല്ലാതെ ബുഖാരിയിലും മുസ്ലിമിലുള്ളത് അതിലുള്ള ഫായിദകൾ മനസ്സിലാക്കാൻ കഴിയില്ല, ഫായിദ കിട്ടൂല. ബുഖാരി മുസ്ലിം എന്നുള്ളത് നമുക്കറിയാം, അത് പ്രസിദ്ധമാണ്. എന്നാൽ അതിലുള്ള ഫായിദ അദ്ദേഹത്തെ പ്രയോഗം കണ്ടോ? ഇല്ലൽ മുതബഹ്ഹിറുൽ ആലി, സമർത്ഥനായ ഒരു പണ്ഡിതനല്ലാതെ അതിലുള്ള ഫായിദകൾ മനസ്സിലാക്കാൻ കഴിയില്ല, ആ ഫായിദ കിട്ടൂല. എന്നാൽ വൽ ജാമിഉ യസ്ലു ഇലാ ഫായിദത്തിഹി കുല്ലു അഹദിൻ, എന്നാൽ ജാമിഉ തിർമിദി, അതിന്റെ ഫായിദ എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ആ രൂപത്തിലാണ് തിർമിദി എന്ന് പറയുന്ന ആ ഗ്രന്ഥം. അത് ഹദീസ് ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഇത് തഹദീബുൽ കമാലിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വാചകമാണ്. തഹദീബുൽ കമാൽ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വാചകമാണ്. ഹദീസ് ഗ്രന്ഥങ്ങളെക്കുറിച്ച് പരിചയമുള്ള ഒരാൾക്കറിയാം, ഓരോ ഹദീസ് ഗ്രന്ഥങ്ങളുടെയും രീതിയും ശൈലിയും അതിന്റെ ഘടനയും തർത്തീബും അതിന്റെ കോറുകയൊക്കെ വ്യത്യസ്ത രൂപത്തിലാണ്. ബുഖാരിയെ പോലെയല്ല മുസ്ലിമത്, അല്ലെങ്കിൽ മുസ്ലിമിനെ പോലെയല്ല തുറമതി. ഇപ്പൊ അദ്ദേഹം ഇതിൽ പറഞ്ഞത് എന്താ വെച്ചാല്, അതിനേക്കാൾ ഫായിദ ഈ ഗ്രന്ഥത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇമാം തിർമിദിയുടെ ശൈലി ഒരു പ്രത്യേക രീതിയിലുള്ള ശൈലിയാണ്. ഇൻഷാല്ലാ നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. മറ്റുള്ള സുനനകൾക്കില്ലാത്ത, ഗ്രന്ഥങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ ഈ തിർമിദിക്കുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അദ്ദേഹം പറയുന്നതാണ്, ഏതൊരാൾക്കും, ഏതൊരു സാധാരണക്കാരനും പണ്ഡിതനല്ലാത്ത ഏതൊരാൾക്കും എന്താണ് അത് വായിച്ചാൽ അത് പഠിച്ചാൽ അതിന്റെ ഫായ്ദകൾ മനസ്സിലാക്കാൻ പറ്റും. മറ്റത് മനസ്സിലാക്കാൻ ചിലപ്പോൾ കുറച്ച് പ്രയാസമായിരിക്കും. ആ രൂപത്തിലാണ് തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലെ ഹദീസുകൾ വിശദീകരിച്ചിട്ടുള്ളത്. ആ ഹദീസുകളുടെ വിശദീകരണമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വേറെ കാര്യങ്ങൾ ഇൻഷാല്ലാഹ് അത് വരുന്നുണ്ട്. അപ്പൊ ആ രൂപത്തിലാണ് ആ ഗ്രന്ഥത്തെ കുറിച്ച് അറിഞ്ഞിട്ടുള്ള ആളുകൾക്കറിയാം. ബുഖാരിയും മുസ്ലിമും അതേപോലെ തന്നെ തിർമിദിയും മനസ്സിലാക്കിയിട്ടുള്ള കുറച്ചൊരു പരിചയമുള്ള ആളുകൾക്ക് ആ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അത് ബുഖാരിന്റെയും മുസ്ലിമിന്റെയും പ്രാധാന്യം കുറച്ച് കാണിക്കല്ല, അത് തിർമിദിയുടെ ഒരു പ്രത്യേകതയാണത്. അത് ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാവും, ഓരോ ഗ്രന്ഥകാരന്മാർക്ക് ഓരോ രീതി ഉണ്ടാവും. അപ്പൊ അതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ തന്നെ ഇബ്രാഹിം അൽ ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഷമായിലിന്റെ ഷർഹ് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, അല്ലെ ഇബ്രാഹിം അൽ ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, വനാഹി ക ബിജാമി സ്വഹീഹ്, നിനക്ക് ജാമി സ്വഹീഹ് മതി, അതായത് തിർമിദി മതി. അൽ ജാമി ഉലിൽ ഫവാഇദിൽ ഹദീസിയ വൽ ഫിഖഹിയ, ആ ഗ്രന്ഥം പഠിച്ചാൽ അതിൽ ഫിഖഹി ആയിട്ടുള്ള ഫായ്ദകൾ കിട്ടും, ഹദീസിന്റെ ഫായ്ദകൾ കിട്ടും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ മാത്രമല്ല അതിൽ പറഞ്ഞിട്ടുള്ളത്, ഫിഖഹി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. ഇൻഷാല്ലാഹ് വരുന്നുണ്ട്. അത് തിർമിദിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ നിനക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഫായ്ദ വെറും ഹദീസ് പഠിച്ചു എന്നുള്ള ഫായ്ദ മാത്രമല്ല, ലിൽ ഫവാഇദിൽ ഹദീസിയ വൽ ഫിഖഹിയ, ഫിഖഹി ആയിട്ടുള്ള ഫായ്ദയും ഹദീസി ആയിട്ടുള്ള ഫായ്ദയും ജാമിയിൽ നിന്ന് നിനക്ക് കിട്ടും. വൽ മദാഹിബി സലഫിയ, അതേപോലെ തന്നെ സലഫുകളുടെ വീക്ഷണങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ അഖ്വാലുകൾ, അവരുടെ ആസാറുകൾ, അത് നിനക്ക് ആ ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടും. വൽ ഖലഫിയ, ഖലഫുകളുടെ ആസാറുകൾ, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ അമലുകൾ, അവരുടെ രീതികൾ എന്തായിരുന്നു, അത് നിനക്ക് ആ ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടും. ഫഹുവ കാഫില്ലിൽ മുജ്തഹിദി, ഒരു മുജ്തഹിദിന് ആ ഗ്രന്ഥം മതിയായതാണ്, ആ ഗ്രന്ഥം മതിയാകും, ആ ഗ്രന്ഥം തന്നെ മതിയായതാണ്. അപ്പൊ ഒരു മുജ്തഹിദ, ഒരു പണ്ഡിതന്, ഒരു മുജ്തഹിദിന് ആ ഗ്രന്ഥം തന്നെ മതിയായതാണ്. മുഗ്നിൻ ലിൽ മുഖല്ലിദി, ഒരു മുഖല്ലിദിന് ഈ ഗ്രന്ഥം മതി. ഖല്ലിദ് തഖലീദ് ചെയ്യുന്നവർ, ഒരു മുഖല്ലിദിനും ഈ ഗ്രന്ഥം മതി, ഒരു മുജ്തഹിദിനും ഈ ഗ്രന്ഥം മതി. മുജ്തഹിദ് മുഖല്ലിദ്, അത് വളരെ വിശാലതയുള്ള രണ്ട് പദപ്രയോഗങ്ങളാണ്. തഖലീദിനെ കാടടച്ച് വെടിവെക്കേണ്ടതില്ല. തഖലീദ് ചില സന്ദർഭങ്ങളിൽ അത് ജായിസാണ്. തഖലീദ് അതെന്താണ്, അതിന്റെ ആശയം, അതിന്റെ വിശദീകരണം, അത് ഏത് സന്ദർഭങ്ങളിലാണ് അനുവദനീയായിട്ടുള്ളത്, എപ്പോഴാണ് അതൊരാൾക്ക് അനുവദനീയമായിത്തീരുന്നത്, അത് വേറെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഒരാൾക്ക് മുഖല്ലിദാകാൻ പറ്റുമല്ലേ, പറ്റുമെങ്കിൽ ഏത് വിഷയത്തിൽ എത്രത്തോളം എന്നുള്ളതൊക്കെ വേറെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ അതിനെ കാടടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല എന്നാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, ഏതൊരു വിഷയമാണെങ്കിലും അതിനുള്ള പറ്റ തള്ളലാണ്. അതിന്റേതായ കാരണങ്ങളുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തുനിന്ന് നാല് ഏതെങ്കിലും മദ്ഹബ് തക്ലീദ് ചെയ്യണം, ഇല്ലാത്തവൻ അഹ്ലു സുന്നത്ത് വജമാഅത്ത് നിന്ന് പുറത്താണ് എന്നുള്ള രൂപത്തിലാണ്, മഹല്ലെന്ന് പുറത്താണ്, ആ നാട്ടിൽ നിന്ന് തന്നെ പുറത്താണ് അവനെ ബഹിഷ്കരിക്കും, അത് വേറൊരു വിഷയമാണ്. അപ്പൊ അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്, ഇബ്രാഹിം അൽ ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താ വെച്ചാല്, ഒരു മുജ്തഹിദിനും ഈ തിർമിദി മതി, ഒരു മുഖല്ലിദിനും ഈ തിർമിദി മതി, ഖലഫുകളുടെ സലഫുകളുടെ, അതിലെന്തുണ്ട്, മദ്ഹബ് സലഫിയ വൽ ഖലഫിയ, അവരുടെയൊക്കെ വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും എന്തുണ്ട് ഈ ഗ്രന്ഥത്തിലുണ്ട്. അപ്പൊ ഒരുപാട് ഫായ്ദകൾ ഈ ഗ്രന്ഥത്തിലുണ്ട്, ഈ തിർമിദിയിലുണ്ട് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുകയാണ്.